ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ച് അൾജീരിയൻ സർവകലാശാല. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. മൂന്നിടത്തും നവംബർ 13 വോട്ടെടുപ്പ്, 23 വോട്ടെണ്ണൽ. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി അടുത്ത മാസം 20. ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബർ 13-20 രണ്ട് ഘട്ടങ്ങളിലായി. 15 കേരള നിയമസഭയുടെ 12 സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച പ്രതിപക്ഷ ഉപക്ഷേപം നിയമസഭ ചർച്ചയ്ക്ക് ശേഷം തള്ളി. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മന്ത്രി കെ രാജൻ. ADMന്റെ മരണത്തിൽ ജില്ലാ കളക്ടർ റവന്യൂ മന്ത്രിക്ക് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. സംസ്ഥാനത്ത് അടുത്ത ഒരാഴ്ച വ്യാപക മഴയ്ക്ക് സാധ്യത. മലപ്പുറം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് രാഷ്ട്രതന്ത്രത്തിൽ ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ച് അൾജീരിയയിലെ സിദി അബ്ദല്ല സയൻസ് ആന്റ് ടെക്നോളജി പോൾ യൂണിവേഴ്സിറ്റി. ലോക സമാധാനത്തിനായി നിലകൊള്ളുന്ന തന്റെ രാജ്യത്തിനുള്ള ബഹുമതിയാണിതെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. തുല്യ അവസരം പ്രോത്സാഹിപ്പിക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന് സുപ്രധാന പങ്കുണ്ടെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് നവംബർ 13 നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മൂന്നിടത്തും നവംബർ 23 വോട്ടെണ്ണൽ.
ബൈ ഇലക്ഷൻസ് വി ഹാവ് 48 ACs ആൻഡ് 2 PCs ഇൻ 15 സ്റ്റേറ്റ്സ്. ദേ വിൽ ഓൾസോ അണ്ടർഗോ ദി elections this time. All the 48 ACs and 2 PCs except 1 AC and 1 PC. The schedule would be like this. All 47 ACs and 1 PC of Kerala would undergo the election along with the phase 1 of Jharkhand. The same schedule. 13th November would be date of poll.
ഇതിനു പുറമെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി അടുത്ത മാസം 20, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബർ 13-20 രണ്ട് ഘട്ടങ്ങളിലായും നടക്കും. നിയമസഭാ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി റായ്ബറേലി സീറ്റ് തെരഞ്ഞെടുക്കുകയും വയനാട് സീറ്റ് ഒഴിയുകയും ചെയ്തതോടെയാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. MLA ആയിരുന്ന ഷാഫി പറമ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് വിജയിച്ചതോടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ചേലക്കരയിലെ MLA ആയിരുന്ന കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചതോടെയാണ് ഈ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. 15 കേരള നിയമസഭയുടെ 12 സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 4 ആരംഭിച്ച സമ്മേളനത്തിൽ 8 ദിവസമാണ് സഭ ചേർന്നത്. കന്നുകാലി പ്രജനന ബിൽ, ക്ലിനിക്കൽ സ്ഥാപന ഭേദഗതി ബിൽ തുടങ്ങിയ സുപ്രധാന ബില്ലുകൾ ഇക്കാലയളവിൽ സഭ പാസാക്കി. വയനാട്, വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടായിരുന്നു 12 സമ്മേളനം ആരംഭിച്ചത്. സമ്മേളന കാലയളവിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന 6 സഭ നിർത്തിവെക്കൽ ഉപക്ഷേപ നോട്ടീസുകളിൽ 5 സർക്കാർ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചു. വയനാടിന് അടിയന്തര സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയത്തിനും നിയമസഭ ഐകകണ്ഠേന അംഗീകാരം നൽകി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പരിഷ്കരണം, വഖഫ് നിയമ ഭേദഗതി ബിൽ എന്നിവയിൽ നിന്നും പിന്തിരിയണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന 2 പ്രമേയങ്ങളും സഭ പാസാക്കി. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയും ട്രഷറി നിയന്ത്രണവും സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപം നിയമസഭ ചർച്ചയ്ക്ക് ശേഷം തള്ളി. ധനകാര്യ പ്രതിസന്ധിയോ ധനപരമായ പിന്നോട്ടുപോക്കോ ഇല്ലെന്ന് ഉപക്ഷേപത്തിന് മറുപടി നൽകിക്കൊണ്ട് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കേരള രൂപീകരണത്തിന് ശേഷമുള്ള ഏറ്റവും കനത്ത ധനപ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പ്രതിപക്ഷത്തു നിന്ന് മാത്യു കുഴൽനാടനാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. ചർച്ചയ്ക്കിടെ കണ്ണൂർ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിലപാട് വ്യക്തമാക്കാൻ ിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് രജിസ്ട്രേഷൻ മേഖലയിലെ ഡിജിറ്റൽ സേവനങ്ങൾ സഹായകരമാകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിംഗ് സേവനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിയമസഭാ സെമിനാർ ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വെണ്ടർമാരുടെ തൊഴിൽ നഷ്ടം പരിഗണിച്ച് അവരുടെ വരുമാനം നിലനിർത്തിയാണ് സേവനങ്ങൾ നൽകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം നേമം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനുകളുടെ പേരുമാറ്റം നിലവിൽ വന്നു. കൊച്ചുവേളി ഇനി മുതൽ തിരുവനന്തപുരം നോർത്തെന്നും നേമം തിരുവനന്തപുരം സൌത്തെന്നുമായിരിക്കും അറിയപ്പെടുക. പേരുമാറ്റം സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ റെയിൽവേ ബോർഡ് അംഗീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം അടിയന്തരമായി നടത്തുമെന്ന് മന്ത്രി KRAJAN. സംഭവം ദൌർഭാഗ്യകരമാണെന്നും സർക്കാർ ഗൌരവത്തോടെയാണ് വിഷയത്തെ കാണുന്നതെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. സംഭവത്തിൽ സർക്കാർ ഒരാളെയും ന്യായീകരിക്കാനില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ ADM K നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച് ജില്ലാ കളക്ടർ റവന്യൂ മന്ത്രിക്ക് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉന്നയിച്ച വിഷയം സംബന്ധിച്ച് രേഖാമൂലമുള്ള പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്ന് കളക്ടർ റിപ്പോർട്ടിൽ അറിയിച്ചു. അതേസമയം K നവീൻ ബാബുവിന്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും. കണ്ണൂരിലെ ADM മരിച്ച സംഭവത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ ഭാഗത്തുനിന്നുണ്ടായത് മനഃപൂർവ്വമായി അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംഭവത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ADMന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് യുവമോർച്ചയും കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയും മാർച്ച് നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് എതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ നാളെ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ BJP ഹർത്താൽ ആചരിക്കും. അവശ്യ സർവീസുകളെയും വാഹനങ്ങളെയും ഹോട്ടലുകളെയും ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. രാജ്യത്ത് നിന്ന് കാലവർഷം പൂർണ്ണമായും പിന്മാറിയതായും തെക്ക് കിഴക്കൻ ഇന്ത്യയിൽ തുലാവർഷം ആരംഭിച്ചതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അടുത്ത ഒരാഴ്ച വ്യാപക മഴയ്ക്ക് സാധ്യത. മലപ്പുറം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് 5 തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി PN മഹേഷ് തുറന്ന് ദീപം തെളിക്കും. ശബരിമലയിലെയും മാളികപ്പുറത്തെയും പുതിയ മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് തുലാം 1 17 രാവിലെ നടക്കും. അടുത്ത മണ്ഡലകാലം മുതൽ ശബരിമല ക്ഷേത്രത്തിൽ ദർശന സമയത്തിലും മാറ്റമുണ്ട്. അരമണിക്കൂർ കൂട്ടിയതിനാൽ പുലർച്ചെ 3 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും ഉച്ചകഴിഞ്ഞ് 3 മുതൽ രാത്രി 11 വരെയുമായി ഒരു ദിനം 18 മണിക്കൂർ ഭക്തർക്ക് ദർശന സമയം ലഭിക്കും.
തിരുവനന്തപുരം നഗരത്തിലെ ആഘോഷങ്ങൾക്ക് ശേഷം നവരാത്രി വിഗ്രഹങ്ങൾ പത്മനാഭപുരത്തേക്ക് മടങ്ങി. സരസ്വതീദേവിയെ ആനപ്പുറത്തും കുമാരസ്വാമി 300 നങ്ക എന്നീ വിഗ്രഹങ്ങളെ പല്ലക്കിലുമാണ് തിരിച്ചെഴുന്നള്ളിച്ചത്. വിഗ്രഹങ്ങൾ മറ്റന്നാൾ വൈകിട്ട് പത്മനാഭപുരത്ത് എത്തിയ ശേഷം മാതൃക്ഷേത്രങ്ങളിലേക്ക് മടങ്ങും. മുന്തിരി വിളവെടുപ്പ് തുടങ്ങിയതോടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലെ കമ്പത്തേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. രാജ്യത്തെ പ്രധാന മുന്തിരി ഉൽപാദന കേന്ദ്രമായ തേനി ജില്ലയിലെ വിശേഷങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
ഇടുക്കി ജില്ലയോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ തേനിയിലാണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം മുന്തിരി കൃഷി ചെയ്യുന്നത്. ഒക്ടോബർ മുതലാണ് വിളവെടുപ്പ് കാലം. 3 ഇനങ്ങളിലുള്ള മുന്തിരികളാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. കണ്ണെത്താ ദൂരത്തോളം പഴുത്ത് ഭാഗമായി കിടക്കുന്ന മുന്തിരിക്കുലകൾ കാഴ്ചയുടെ വിസ്മയമൊരുക്കും. ഗൂഡല്ലൂർ, കമ്പം, ചുരുളിപ്പെട്ടി, KK പെട്ടി, തേവർപെട്ടി, ചിന്നമന്നൂർ എന്നീ മേഖലകളിൽ 100,000 ഹെക്ടർ സ്ഥലത്താണ് മുന്തിരി കൃഷി ചെയ്യുന്നത്. തമിഴ്നാട് സർക്കാരിന്റെ പിന്തുണയോടുകൂടിയാണ് ഇവിടുത്തെ മുന്തിരി കൃഷി. കേരളത്തിന് പുറമെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും മുന്തിരി കയറ്റി അയക്കുന്നുണ്ട്. ഡിസംബർ ആദ്യവാരത്തോടെ വിളവെടുപ്പ് പൂർത്തിയാകും.
സ്വച്ഛ സാഗർ സ്വച്ഛ അഭിയാന്റെ ഭാഗമായി ലക്ഷദ്വീപിൽ പ്രവർത്തിക്കുന്ന റിസർച്ച് ആന്റ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ദ്വീപുകളിൽ ലഗൂൺ ക്ലീനിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കവരത്തി ദ്വീപിലെ കടലോരങ്ങളിൽ നിന്ന് നിരവധി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മുങ്ങൽ വിദഗ്ധർ ശേഖരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ച് അൾജീരിയൻ സർവകലാശാല. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. 3 ഇടത്തും നവംബർ 13 വോട്ടെടുപ്പ്, 23 വോട്ടെണ്ണൽ. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി അടുത്ത മാസം 20. ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബർ 13-20 രണ്ട് ഘട്ടങ്ങളിലായി. 15 കേരള നിയമസഭയുടെ 12 സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച പ്രതിപക്ഷ ഉപക്ഷേപം നിയമസഭ ചർച്ചയ്ക്ക് ശേഷം തള്ളി. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മന്ത്രി KRAJAN. ADMന്റെ മരണത്തിൽ ജില്ലാ കളക്ടർ റവന്യൂ മന്ത്രിക്ക് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. സംസ്ഥാനത്ത് അടുത്ത ഒരാഴ്ച വ്യാപക മഴയ്ക്ക് സാധ്യത. മലപ്പുറം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.